بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് സൂറത്താ? സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസറാണ് വിശദീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്ത്, എന്താ ഈ സൂറത്തിന്റെ പേര്? സൂറത്തുൽ മാഊൻ, അതാണ് അതിന്റെ പ്രസിദ്ധമായ പേര്, അൽ മാഊൻ. അറഅയ്ത് എന്ന പേരും അതിന് വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി സഹീഹിൽ അറഅയ്ത് എന്ന പേര് ഈ സൂറത്തിന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടക്കം അറഅയ്ത് എന്നാണ്. അപ്പൊ സൂറത്ത് അറഅയ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ മാഊനാണ്. സൂറത്തുൽ മാഊൻ എന്ന് ഇതിന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട പേര്, സൂറത്തുൽ മാഊൻ. വേറെയും പേരുകളുണ്ട് ഈ സൂറത്തിന്. തഫ്സീറുകളിൽ ഈ സൂറത്തിന്റെ പേരിൽ പെട്ടതാണ് ഒന്ന്, സൂറത്ത് അൽ മാഊൻ; രണ്ട്, സൂറത്ത് അറഅയ്ത; പിന്നെ ഒരു പേരാണ് സൂറത്ത് അറഅയ്ത അല്ലദി, അറഅയ്ത അല്ലദി. പിന്നെ സൂറത്തു തക്ദീബ്, സൂറത്തു തക്ദീബ് എന്ന് ഇതിന് പേരുണ്ട്. അതേപോലെ സൂറത്തുദ്ദീൻ എന്ന് പേരുണ്ട്, സൂറത്തുദ്ദീൻ. അതേപോലെ സൂറത്തു അൽ യതീം, സൂറത്തുൽ യതീം എന്ന് പേരുണ്ട്, സൂറത്തുൽ യതീം. പത്രപേരായി സൂറത്തുൽ മാഊൻ, സൂറത്ത് അറഅയ്ത്, സൂറത്ത് അറഅയ്ത അല്ലദി, സൂറത്തുദ്ദീൻ, സൂറത്തുൽ യതീം. എത്ര പേരായി? അഞ്ചു പേരല്ലേ? ആറു പേര? അഞ്ചു പേരല്ലേ? പിന്നെ തക്ദീബ്, തക്ദീബ് എന്നും പേരുണ്ട്, ആറു പേര്. ഇബ്നു ആഷൂർ അദ്ദേഹത്തിന്റെ തഹ്രീർ വ തൻവീർ എന്ന് പറയുന്ന തഫ്സീർ, നല്ല ബൃഹത്തായ തഫ്സീറാണ്. അതിനിങ്ങനത്തെ പിന്നെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം അനുസ്മരിക്കും. ഈ സൂറത്ത് വിശുദ്ധ ഖുർആൻ അവതരണ ക്രമം നോക്കിയാൽ പതിനേഴാമത് അവതരിച്ച സൂറത്താണ്, പതിനേഴാമത് അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ മാഊൻ. സൂറത്തുൽ കാഫിറൂന്റെയും സൂറത്ത് തക്കാസുറിന്റെയും ഇടയിൽ, അൽഹാക്കുമു തക്കാസുർ സൂറത്തിന്റെയും സൂറത്ത് ഖുലിയ അയ്യുൽ കാഫിറൂൻ അതിന്റെയും ഇടയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണോ അവതീർണമായത്, അതല്ല മദീന കാലഘട്ടത്തിലാണോ അവതീർണമായത്? ചിലർ ഇതിൽ മക്ക കാലഘട്ടത്തിലാണ് അവതീർണമായത് എന്ന് വീക്ഷണക്കാരാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ 13 വർഷ കാലഘട്ടത്തിനിടയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത എന്ന അഭിപ്രായക്കാരാണ്. അവർ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളെയാണ് പ്രത്യേകിച്ചും അതിന്റെ ന്യായമായിട്ട് പറഞ്ഞത്. പരലോകത്തെ കളമാക്കുന്ന ആളുകളുടെ എവിടെയാണ്? അല്ലാതെ യുക്കദീബ് ബിദ്ദീൻ മക്കത്താണ്. പക്ഷെ പലരും പറഞ്ഞ ഇത് മദീന കാലഘട്ടത്തിലാണ് അവതീർണമായത്. അവര് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് നോക്കിയത്. കാരണം അവസാനത്തിൽ ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ലോകമാന്യതയുടെ ആളുകൾ ആരാണ്? മുനാഫിക്കുകളാണ്. അവരെവിടെ ഉള്ളത്? മദീനത്താണ്. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു, അതാണ് ശരിയോട് കൂടുതൽ അടുത്തത്, ആദ്യത്തെ മൂന്നായത്തുകൾ മക്കയിൽ അവതീർണമാണ്, അവസാനത്തെ മൂന്നായത്തുകൾ മദീനയിലും, അവസാനത്തെ ആയത്തുകൾ മദീനയിൽ അവതീർണം. മൂന്നായത്തുകൾ എന്ന് പറയാൻ കാരണം ചില മുസ്ഹഫുകളിൽ ആറായത്തുകളാണ്, ചില മുസ്ഹഫുകളിൽ ഏഴായത്തുകളും. അവസാനത്തെ ഈ ആയത്തുകൾ ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന അൽമാഊൻ എന്നുള്ളത് മദീന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്തിന്റെ ഭാഗങ്ങളാണ്. ആദ്യത്തെ മൂന്നായത്തുകൾ മക്ക കാലഘട്ടത്തിലും അവതീർണമാണ്. ആ അഭിപ്രായത്തെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നത്. സൂറത്ത് ഇറങ്ങാൻ ഒരു പ്രത്യേക അവതരണ പശ്ചാത്തലം പറയപ്പെട്ടില്ല, ഒരു സൂറത്ത് ഇറങ്ങാൻ ഒരു പ്രത്യേക കാരണം പറയപ്പെട്ടിട്ടില്ല. എന്നാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ ചില ദുർഗുണങ്ങൾ ഈ സൂറത്തിന്റെ തുടക്കം കൈകാര്യം ചെയ്യുന്നുണ്ട്. കപട വിശ്വാസികളുടെ ചില ദുർഗുണങ്ങൾ അത് സൂറത്തിന്റെ അവസാന ഭാഗവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അവസാന ഭാഗവും കൈകാര്യം ചെയ്യുന്നുണ്ട്. സൂറത്ത് നമുക്ക് അർത്ഥം പറഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ ഓരോ വിഷയത്തിലേക്ക് വരാം. അറഅയ്ത്ത് അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അറഅയ്ത്ത് റഅയ്ത്ത് എന്നാണ് താങ്കൾ കണ്ടു എന്നർത്ഥം. അതിന് മുമ്പിൽ ഒരു ചോദ്യം വന്നു, അറഅയ്ത്ത് താങ്കൾ കണ്ടില്ലേ, താങ്കൾ കണ്ടില്ലേ, ആരെ കണ്ടില്ലേ? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അല്ലദീ ഒരുവനെ, അവന്റെ പ്രത്യേകത യുകദ്ദിബു അവൻ കളവാക്കുന്നു, ബിദ്ദീൻ ദീനിനെ. ദീൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാലിക്കിയ ഉമ്മദ്ദീൻ നമ്മൾ പറഞ്ഞ ദീനാണ്. മാലിക്കിയ ഉമ്മദ്ദീന്റെ ദീൻ ഏതാ? ആ പരലോകമാണ്. പ്രതിഫലത്തിന്റെയും വിചാരണയുടെയും നാളാണ് പരലോകം. അതുകൊണ്ടാണ് യൗമുദ്ദീൻ. ഇവിടെ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് പരലോകം, വിചാരണയുടെയും പ്രതിഫലത്തിന്റെയും ദിനം. അപ്പൊ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? അവിടെ നീ കണ്ടില്ലേ എന്നുള്ളത് ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രഥമ അഭിസംബോധിതൻ അല്ലേ. അതുകൊണ്ട് ചോദ്യം റസൂലുള്ളാഹിയോടാണ്. പിന്നെ ഈ ആയത്ത് ആരോടൊക്കെയാണോ അവരോടൊക്കെ ഉള്ള ചോദ്യമാണ്, മനസ്സിലായി? അപ്പൊ നമ്മളോടുള്ള ചോദ്യമാണ് അറഅയ്ത്ത് കണ്ടില്ലേ. പരലോകത്തെ കളവാക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പിലുണ്ട്. ഈ പറയപ്പെടുന്ന പ്രത്യേകതകൾ അവനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ എന്നുള്ളത് കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കണ്ണുകൊണ്ട് കണ്ടില്ലേ? കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള ആളുകളാണ് ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അബൂജഹൽ, അൽ ആസി ഇബ്നു വായിൽ, അബൂ സുഫിയാൻ, അൽ വലീദ് ഇബ്നുൽ മുഗീറ തുടങ്ങിയവരാണ് ഈ പറയപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യന്മാര്. അപ്പൊ അവർ റസൂലുള്ളാഹിന്റെ കൺമുമ്പിലുള്ളവരാണ്. അപ്പൊ അറായിത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നീ കണ്ടില്ലേ, കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അറായിത്ത് താങ്കൾ കണ്ടില്ലേ, ഈ ചോദ്യം ആശ്ചര്യത്തിന്റെ ചോദ്യമാണ്. ആശ്ചര്യത്തിന്റെ ചോദ്യമാണ്. എങ്ങനെയാണ് ആശ്ചര്യം? അത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ദീനിനെ കളമാക്കുന്നവനെ താങ്കൾ കണ്ടില്ലേ? ഫദാലിക് അല്ലദി യദുഉ ലിയതീം, ഫദാലിക് അവിടെ ഫദാലിക് ഈ ഫ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത് താങ്കൾ കണ്ടില്ല എങ്കിൽ ദാലിക്. ഈ ഫാക്കാണ് അറബി ഭാഷയിൽ ഫസീഹത്തിന്റെ ഫ എന്ന് പറയും. ഫസീഹത്തിന്റെ ഫ എന്ന് പറയും. അതെന്തിനാണ്? ഇവിടെ ഒരു വാചകം അവിടെ പിന്നെ സൈലന്റ് അവിടെ പിന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഈ ഫ വ്യക്തമാക്കും, അതുകൊണ്ടാണ് അതിനെ ഫസീഹത്തിന്റെ ഫ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താങ്കൾ കണ്ടിട്ടില്ല എങ്കിൽ ഫസാലിഖ്, അവൻ അവനെ കുറിച്ച് പറയാണ്, ദാലിഖ് ആ സ്വഭാവമുള്ളവൻ, അവന്റെ സ്വഭാവം അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ദാലിക്ക എന്നുള്ളതിനെ കൊണ്ടുവന്നത്, ഇസ്മുൽ ഇഷാറെ കൊണ്ടുവന്നത്. അപ്പോ അറായിത്തല്ലതീ യുകദ്ദിബു ബിദീൻ, ദീനിനെ കളവാക്കുന്നവനെ താങ്കൾ കണ്ടില്ലേ, താങ്കൾ കണ്ടിട്ടില്ല എങ്കിൽ ഫദാലിഖ്, അവൻ ആരാണ്, അല്ലദീ യദുഉൽ യതീം, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്, യദുഉ അൽ യതീം, അവൻ യതീമിനെ പിടിച്ചു തള്ളുന്നവനാണ്. ദഅ യദുഉ, ദഅ എന്ന് പറഞ്ഞാൽ ദഫ ബി ശിദ്ദ എന്നാണ്, ദഫ ബി ഉൻഫ്, രൂക്ഷമായി തള്ളുക എന്നാണ് ദഅ എന്ന് പറയുന്നത്. യദുഉ അവൻ തള്ളുന്നു, ശക്തമായി തള്ളുന്നു. ആരെ തള്ളുന്നു, അൽ യതീം, യതീമിനെ. യതീം അറെ യതീം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ട കുട്ടിക്കാണ് യതീം എന്ന് പറയുക. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ട കുട്ടികൾക്കാണ് യതീം എന്ന് പറയുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും യതീം. ഭാഷയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യതീം പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ട കുട്ടികൾക്കൊക്കെ യതീം എന്ന് പറയും. മൃഗങ്ങളിലാണ് എങ്കിൽ പിന്നെ പെൺമൃഗ മാതാവ് മരണപ്പെട്ട മൃഗങ്ങൾക്ക് യതീം എന്ന് പറയും. പക്ഷികളിൽ പിന്നെ ആണോ പെണ്ണോ അതിന്റെ പിന്നെ ആൺകിളി പെൺകിളി ഇതിൽ ഏതെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അതിന് യതീം എന്ന് പറയും. ഭാഷയിലുള്ള അതിന്റെ ഒരു പ്രയോഗമാണ്. പക്ഷെ മനുഷ്യരിൽ യതീം എന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യരിൽ പിതാവ് മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് യതീം എന്ന് പറയും. യദുഉൽ യതീം, യതീമിനെ അവൻ രൂക്ഷമായി പിടിച്ചു തള്ളുന്നു. ദഅ യദുഉ യൗമ യദഉന ഇല നാരി ജഹന്നമ ദഅ എന്ന് പറയലേ, പിന്നെ ആളുകൾ അവിശ്വാസികൾ അവർ നരകത്തിലേക്ക് രൂക്ഷമായി ഊക്കോടുകൂടി തള്ളപ്പെടുമെന്നാണ് അങ്ങനത്തെ ദിവസം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഔദുബില്ല. അവിടെ യുദഊന എന്നാ പറഞ്ഞു, ആ പ്രയോഗമാണ് ഇവിടെ. അപ്പോ ഒന്നുകൂടി, ഫദാലിക് അവൻ, അല്ലാതെ എങ്ങനെയുള്ളവനാണ്, യദുഉൽ യതീം, അവൻ യതീമിനെ രൂക്ഷമായി പിടിച്ച് തള്ളുന്നു. മാത്രമല്ല, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, ലാ യഹുദ്ദു എന്നാ, അവൻ പ്രോത്സാഹിപ്പിക്കുകയില്ല, പ്രേരണയേകൂല. ലാ യഹുദ്ദു അവൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഹദ്ദ യഹുദ്ദു എന്ന് പറഞ്ഞാൽ ഹസ്സ യഹുസ്സു എന്ന്. ഫദാലിക അല്ലദി യദുഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, ലാ യഹുദ്ദു അവൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഹദ്ദ യഹുദ്ദു എന്ന ഹസ്സ യഹുസ്സു എന്നർത്ഥം. പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ പ്രസന്റ് ഫ്യൂച്ചർ ആണ് യഹുദ്ദു, പ്രോത്സാഹിപ്പിക്കും. ലാ യഹുദ്ദു അവൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. അലാ ത്വആമിൽ മിസ്കീൻ, എന്താ അലാ ത്വആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീന്റെ അന്നം ആവശ്യത്തിൽ. ലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീന്റെ ത്വആം അത് നൽകുന്ന വിഷയത്തിൽ. ഇവിടെ വാവ് വന്നപ്പോ ഇവന്റെ മറ്റൊരു സ്വഭാവമാണ്, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീന്റെ അന്നം അത് നൽകുന്ന വിഷയത്തിൽ അവൻ പ്രോത്സാഹനം നൽകുകയും ഇല്ല, നൽകുകയുമില്ല. ഇവിടെ ത്വആമുൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഇത്വആമുൽ മിസ്കീൻ, മിസ്കീനെ ഭക്ഷിപ്പിക്കുക, ഭക്ഷിപ്പിക്കുക അങ്ങനെ പ്രയോഗിക്കും. മിസ്കീനെ ഭക്ഷിപ്പിക്കുന്നതിൽ പ്രോത്സാഹനം നൽകുകയും ഇല്ല. ചിലര് പറഞ്ഞു വലാ യഹുദ്ദു അലാ ഇത്വആമിൽ മിസ്കീൻ, മിസ്കീന്റെ ഭക്ഷണം ഇത്വ നൽകുക, നൽകുന്ന വിഷയത്തിൽ ലാ യഹുദ്ദു അവന് പ്രോത്സാഹനം നൽകുകയും ഇല്ല. നമ്മൾ അതിന്റെ ഉദാഹരണം പറയുമ്പോ ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, മുസല്ലീൻ എന്ന് പറഞ്ഞാൽ, മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർ, മുസല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ, മുസല്ലീൻ നമസ്കരിക്കുന്നവർ, ലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർക്ക്, വൈലുൻ, വൈലുൻ എന്ന എന്താ ആ നാശം. അവിടെ വൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നാശം എന്നർത്ഥം പറയും. അൽ വഈദ് ഷദീദ് എന്ന് പറയും, ശക്തമായ മുന്നറിയിപ്പ്, ശക്തമായ മുന്നറിയിപ്പ്. അതാണ് അതിന്റെ ഉദ്ദേശാർത്ഥം. ഉദ്ദേശാർത്ഥം ശക്തമായ മുന്നറിയിപ്പ്, വഈദുൻ ഷദീദ്, ശക്തമായ മുന്നറിയിപ്പ്. വൈലുൻ എന്നുള്ളത് ശരിക്ക് ശക്തമായ മുന്നറിയിപ്പ് എന്ന് അതിനർത്ഥമുണ്ട്. നരകത്തിൽ ഒരു താഴ്വാരത്തിന് വൈൽ എന്ന് പറയും. ഒരു ഹദീസിൽ ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതിൽ വൈലുൻ വാദിൻ ഫി ജഹന്നം യഹ്വി ഫീഹിൽ കാഫിറു 40 സന ഖബ്ല അൻ യബ്ലുഗ ഇല ഖാരി ജഹന്നം. വൈലുൻ എന്നുള്ളത് നരകത്തിൽ ഒരു ചെരിവാണ്. ഒരു കാഫിർ അതിൽ 40 വീണുകിടക്കും. അവൻ നരകത്തിന്റെ ആഴിയിൽ എത്തുന്നതിന് മുമ്പായി അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅഊസുബില്ല. അപ്പൊ എന്താ വൈൽ? വൈൽ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, ജഹന്നമിൽ ഒരു ചെരുവാണ്, മലഞ്ചെരുവ്. നരകത്തിൽ അങ്ങനെയാണ്, കുന്നുമലയൊക്കെ ഉണ്ട്. സുഊദ് എന്ന് പറയുന്ന മലയുണ്ട്, വൈൽ എന്ന് പറയുന്ന താഴ്വാരുണ്ട്. അപ്പോ നരകത്തിൽ ഒരു താഴ്വാരമാണ് വൈൽ. ഒരു അവിശ്വാസി അതിൽ 40 വീണുകിടക്കും. അവൻ ജഹന്നമിന്റെ ഖാർ ആഴിയിൽ പതിക്കുന്നതിന്റെ നിബദിക്കുന്നതിന്റെ മുമ്പായി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈൽ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ശക്തമായ മുന്നറിയിപ്പ് എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നരകത്തിൽ ഒരു താഴ്വാരമാണ് എന്നൊക്കെ അതിന് തഫ്സീർ വന്നിട്ടുണ്ട്. വൈ എന്നുള്ളത് പിന്നെ അതാണ് അതിന്റെ അസിൽ. ചിലപ്പോൾ ഭാഷയിൽ വൈ എന്ന് പറയും. പ്രയോഗം അതിക്രമിച്ചപ്പോ കൂടിയപ്പോ ലാം അതിൽ വന്നതാണ്, അറബികളുടെ പ്രയോഗത്തിൽ വൈൽ എന്നുള്ളത്. അത് ഭാഷാപരമായിട്ട് കുറെ ചർച്ച ചെയ്യേണ്ട ഒരു മസലയാണ്, നമുക്കതിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഏതായാലും ഹദീസിൽ വന്ന പിന്നെ നമ്മൾ പിന്നെ അതിനെ അവലംബിച്ചത്. വൈലുള്ളിൽ മുസല്ലി, നമസ്കരിക്കുന്നവർക്കാകുന്നു വൈൽ. നന ശക്തമായ താക്കീത്, മുന്നറിയിപ്പ്, നാശം, അല്ലെങ്കിൽ നരകത്തിലെ പറയപ്പെട്ട താഴ്വാരം. ഈ ഫ അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ് സബബിയ എന്നാണ്. സബബിയ എന്ന് പറഞ്ഞാൽ അത് കാരണത്താൽ വൈലുള്ളിൽ മുസല്ലീൻ എന്ന് പറഞ്ഞു. പരലോകത്തെ കളവാക്കി ഇപ്പണികളൊക്കെ ചെയ്തത് കാരണത്താൽ വൈലുള്ളിൽ മുസല്ലീൻ, മുസല്ലീൻ നമസ്കാരക്കാർക്ക് വൈൽ. ശക്തമായ മുന്നറിയിപ്പുണ്ട്, താക്കീതുണ്ട്, അല്ലെങ്കിൽ ജഹന്നമിലെ വൈൽ എന്ന് പറയുന്ന ആ താഴ്വാരമുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅഊദു ബില്ല. എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലദീൻ, ഈ നമസ്കാരക്കാർ അവർ എങ്ങനെയുള്ളവരാണ്? ഹും, അവർ, അൻ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തെ തൊട്ട്, സാഹൂൻ, സാഹൂൻ, സാഹിൻ എന്ന് പറഞ്ഞാൽ മറന്നവൻ എന്നർത്ഥം. സാഹിൻ മറന്നവൻ, അതിന്റെ ബഹുവചനമാണ് സാഹൂൻ, മറന്നവർ. നമസ്കാരത്തെ തൊട്ട് മറന്നവരാണവർ. അല്ലദീൻ ഹും യുറാഉൻ. പിന്നെ ഈ നമസ്കാരക്കാർക്ക് വീണ്ടും ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ? അല്ലദീൻ, അവർ എങ്ങനെയുള്ളവരാണ്? ഹും യുറാഉൻ. ഹും, അവർ, യുറാഉൻ, യുറാഉൻ എന്ന് പറഞ്ഞാൽ ലോകരെ കാണിക്കുന്നവരാകുന്നു. ലോകരെ കാണിക്കുന്നവരാകുന്നു, ലോകമാന്യതയുള്ളവരാകുന്നു എന്നർത്ഥം. യുറാഉൻ, അവർ ലോകരെ കാണിക്കുന്നു. ലോകരെ കാണിക്കുന്നു, അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. വയംനഊൻ അൽമാഉൻ. വയംനഊൻ, യംനഊൻ എന്ന് അവർ തടയുന്നു. യംനഊൻ, അവർ തടയുന്നു. വയംനഊൻ, അവർ തടയുകയും ചെയ്യുന്നു. അൽമാഉൻ, മാഊൻ എന്ന എന്താ മാഊൻ? മാഊൻ എന്നുള്ളത് അതിന്റെ അസിൽ മഊനത്താണ്. എന്ത് ഈ മഊനത്ത്? മഊനത്ത് എന്താ? മഊനത്തുൽ ഇസ്ലാം സഭ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ മഊനത്ത്? പരസ്പരമല്ല, മൗനത്ത് എന്നാ സഹായം, ഔൻ അല്ലേ? ഈ മൗനത്ത് എന്നുള്ളതിലെത്താ അത് അലിഫാക്കിയിട്ട് ഇവിടെ മറിച്ചതാണ് മാഊൻ. ഈ ത അലിഫാക്കി മറിച്ചിട്ട് അത് മീമിന് ശേഷം ചേർത്താൽ എങ്ങനെ വരും? മൗനത്ത് എന്നുള്ളതാണ് എന്ത്? മാഊനായിട്ട് മാറിയത്. ഈ അലിഫ് എങ്ങനെ വന്നു? ഈ ത അതിനെ അലിഫാക്കി മറിച്ചിട്ടാണ് ഈ അങ്ങനെ ഭാഷയിൽ പ്രയോഗിക്കും. മാഊൻ, മാഊൻ എന്ന് പറഞ്ഞാൽ സഹായം എന്നർത്ഥം. അതിന്റെ ബഹുവചനം മവാഈൻ, സഹായം, സഹായങ്ങൾ. വയംനഊൻ, അവർ തടയുകയും ചെയ്യുന്നു. അവാത്ത് പിന്നത് അൽ മാഊൻ, സഹായം. അതൊക്കെ പിന്നെ വിശദീകരിക്കാം ഇൻഷാല്ലാ. പരലോക വിശ്വാസമാണ് മനുഷ്യന്മാരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും സ്വഭാവ സമ്പന്നമാക്കുകയും ചെയ്യുക. പരലോക വിശ്വാസം നഷ്ടപ്പെട്ടാൽ പടച്ചോനോടുള്ള മനുഷ്യന്റെ ബന്ധവും പടപ്പുകളോടുള്ള ബന്ധവും മോശമാവും. ഈ സൂറത്ത് അതാണ് വിളിച്ചറിയിക്കുന്നത്. ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടർ പരലോകത്തെ കളവാക്കി, അത് കാരണത്താൽ പടപ്പുകളോടുള്ളവരുടെ ബന്ധം അത് മോശമായി, പടച്ച റബ്ബിനോടുള്ളവരുടെ ബന്ധവും മോശമായി. ഇസ്ലാം എന്തുകൊണ്ടാണ് പരലോക വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും അതേപോലെ തന്നെ പരലോക വിശ്വാസത്തെ കുറിച്ചുള്ളതായ പ്രതിപാദ്യം, അത് ഏറെയാണ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും, അന്ത്യനാളിനെ കുറിച്ചുള്ളതായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഏറെയാണ്. അതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചു. എന്തുകൊണ്ട് പരലോക വിശ്വാസം അത് യഥാവിധം കൽബുകളിൽ ഊട്ടപ്പെട്ടാലാണ് മനുഷ്യന്റെ ജീവിതം കൃത്യമാകുക. റബ്ബിനോട് മനുഷ്യന് ബന്ധമുണ്ട്. റബ്ബിനോട് മനുഷ്യൻ ബന്ധപ്പെടുന്നതിൽ റബ്ബിനുള്ള ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ത്? നിസ്കാരം. അതേപോലെ തന്നെ പടപ്പുകളോട് മനുഷ്യന് ബന്ധമുണ്ട്. പടപ്പുകളോട് മനുഷ്യന്മാർക്ക് പെരുമാറ്റമുണ്ട്. ആ പെരുമാറ്റത്തിൽ ഏറ്റവും മഹത്തായ രണ്ട് പെരുമാറ്റമാണ് ഒന്ന് യതീമിനോടുള്ളത്, മറ്റൊന്ന് മിസ്കീനോടുള്ളത്. ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ശരിയാം ഇതാകണമെന്നുണ്ടെങ്കിൽ പരലോകബോധം ഉണ്ടാകണം. പരലോകബോധം അത് ഇല്ലാത്തത് കാരണത്താൽ, ഉദാഹരണത്തിന് അബൂജഹൽ, അബൂജഹലിന്റെ കീഴിൽ ഒരു യത്തീം ഉണ്ടായിരുന്നു. യത്തീം അബൂജഹലിനെ ഏൽപ്പിക്കപ്പെട്ട യത്തീമായിരുന്നു. അതായത് ഈ കുട്ടിന്റെ വാപ്പ മരിച്ചപ്പോ അബൂജഹലിനെ വസിയത്ത് കൊടുത്ത് ഏൽപ്പിച്ചതാണ് ഇവനെ നോക്കണമെന്ന്. അങ്ങനെ ഈ കുട്ടിന്റെ സ്വത്ത് അപ്പൊ ആരുടെ അടുത്തായിരിക്കും ഉണ്ടാകുക? അബൂജഹലിന്റെ അടുത്തുണ്ടാകുക. ഈ കുട്ടിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. ഒരു ദിവസം ഉടുമുണ്ട് പോലുമില്ലാതെ അബൂജഹലിനോട് വന്നിട്ട് കുട്ടി സങ്കടപ്പെട്ട് എന്റെ അവസ്ഥകൾ കണ്ടില്ലേ, ഉടുമുണ്ട് പോലുമില്ല, അതുകൊണ്ട് എന്റെ സ്വത്തുങ്ങൾ എടുത്തുണ്ട്, സഹായിക്കണം. അപ്പൊ അബൂജഹൽ രൂക്ഷമായിട്ടാണ് വരട്ടിവിട്ടത്. ചില ചരിത്രങ്ങൾ വായിച്ചപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ കുട്ടി വളരെ വേദനിച്ചു തന്റെ സ്വത്താ ചോദിച്ചു. പക്ഷെ അബൂജഹൽ പിന്നെ അവനെ രൂക്ഷമായി തന്റെ അടുത്തുനിന്ന് വരട്ടിവിട്ട്, പേടിപ്പിച്ചുവിട്ട്, ഭീഷണിപ്പെടുത്തിവിട്ട്. അപ്പൊ ഈ കുട്ടി വളരെ ദുഃഖിതനായി നിന്നപ്പോ ഖുറൈശികൾ ഇത് വീക്ഷിച്ചു. അപ്പൊ ഖുറൈശികൾ ഈ കുട്ടിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദിനോടൊന്ന് ചെന്ന് പറ, മുഹമ്മദ് വാങ്ങിച്ചു തന്നോളും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഖുറൈശികൾ ഈ കുട്ടിയെ കളിയാക്കിയതാണ്. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ഒരു മൗഢ്യധാരണ ആർക്കുണ്ട്? ഖുറൈശികൾക്കുണ്ട്. പക്ഷെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. കുട്ടി എന്ത് ചെയ്ത്? ഖുറൈശികൾ ഇത് പറഞ്ഞപ്പോൾ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ്, പിന്നെ എന്റെ അവസ്ഥ കണ്ടില്ലേ, അബൂജഹലിന്റെ അടുത്ത് സ്വത്തുണ്ട് പക്ഷേ തരണില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സംസാരിക്കണം, ഇടപെടണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അബൂജഹലിന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോ അബൂജഹൽ യാതൊരു വൈമനസ്യവും ഇല്ലാതെയാണ് ആ കുട്ടിന്റെ സ്വത്ത് എടുത്തു കൊടുത്തത്. ഖുറൈശികൾ വരെ ഞെട്ടി. ഖുറൈശികൾ വന്നിട്ട് ചോദിക്കുകയാണ്, അസബൌത്ത്, നീയും പുത്തൻവാദിയായോ എന്ന് അബൂജഹലിനോട് ചോദിച്ചു. അപ്പൊ അബൂജഹൽ പറഞ്ഞു, പുത്തൻവാദിയായതല്ല, മുഹമ്മദ് മാത്രമല്ല വന്നത്, പിന്നെ മുഹമ്മദിന്റെ കൂടെ ചില ആളുകളും ഉണ്ടായിരുന്നു. മുഹമ്മദ് ചിലരെയും കൊണ്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ അത് നൽകിയില്ല എങ്കിൽ ഞാൻ പിന്നെ വീഴ്ത്തപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പായി, അതുകൊണ്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഏതായാലും അവിടെ യത്തീമുകളോടുള്ള അവരുടെ ആ സമീപനത്തിന്റെ ഒരു ഉദാഹരണം. അബൂ സുഫിയാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒട്ടകങ്ങൾ അറക്കും. അവരൊട്ടകങ്ങൾ അറുത്തിട്ട് എന്ത് ചെയ്യും? ആ ഒട്ടക മാംസം സാധുക്കൾക്ക് വിതരണം ചെയ്യും. അത് അള്ളാന്റെ പ്രീതിക്കല്ല, പിന്നെയോ അവരുടെ ഗോത്ര മഹാത്മ്യം തെളിയിക്കാനാണ്. ഒരിക്കൽ യത്തീംകുട്ടി വന്നു. അപ്പൊ അബൂ സുഫിയാൻ യത്തീംകുട്ടി കൊടുത്തില്ല, പോകാൻ പറഞ്ഞു. കാരണം എന്താ? യത്തീംകുട്ടി കൊടുത്തിട്ട് എന്ത് ഗോത്രമയമ്മ പറയാൻ? ആരാപ്പത് ഞങ്ങൾക്ക് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞിട്ട് വരിക? അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ തള്ളി. ഇതേപോലെ അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി അൽ ആസി ഇബ്നു വായിൽ ഇവരൊക്കെ ഖുറൈശി പ്രമുഖന്മാരാണ്. അവരൊക്കെ യതീം കുട്ടികളെ വിഗണിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല യതീം കുട്ടികൾ അവർ സ്വന്തം കുടുംബത്തിലുള്ള യതീം കുട്ടികളാകട്ടെ, മറ്റുള്ളവരുടെ യതീം കുട്ടികളെ ഏറ്റെടുത്തതാകട്ടെ, മറ്റുള്ളവരുടെ യതീം കുട്ടികളെ ഏറ്റെടുക്കുന്നത് യതീം കുട്ടിനെ വളർത്താനുള്ള പൂതിയുണ്ടല്ല, പിന്നെയോ ആ യതീമിന്റെ സ്വത്ത് ഉണ്ടാവും, അത് കയ്യാളാനുള്ള പൂതിക്കാണ്. മനസ്സിലായില്ലേ? ഏതായാലും അങ്ങനെ അവർ യതീമിനെ ദ്രോഹിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പല വചനങ്ങളിൽ കാണാം യതീമുകളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയ വസിയത്തുകൾ, പിന്നെ യതീമിനെ പോറ്റി വളർത്താനുള്ള ആഹ്വാനങ്ങൾ, അത് മക്കിയായ സൂറത്തുകളിൽ വരെ കാണാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ ദുഷ്ചൈതി യതീമിന്റെ വിഷയത്തിലുണ്ടായിരുന്നു. മനസ്സിലായോ? നോക്ക, യതീമിനെ ദ്രോഹിച്ചു എന്നതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യാനില്ല. യതീമിനെ നോക്കി എന്ന് വിചാരിച്ചിട്ട് എന്താ? പിന്നെ യതീമിനെ നോക്കണമെങ്കിൽ ഏത് വികാരം തന്നെ ഉണ്ടാകണം? പരലോകബോധം തന്നെ ഉണ്ടാകണം അല്ലെ? പരലോകബോധം തന്നെ ഉണ്ടാകണം. ഏതായാലും പരലോകബോധം ഇല്ലാത്തവന് പിന്നെ യതീമിന്റെ വിഷയത്തിൽ എന്തും ചെയ്യാം, എന്തും ചെയ്യാം. അത് മക്കയിൽ നടമാടിയിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അറായിത്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക് അല്ലദി യദുഉൽ യതീം. മതത്തെ കളമാക്കിയവൻ, അവനെ നീ കണ്ടില്ലേ, താങ്കൾ കണ്ടിട്ടില്ല എങ്കിൽ ഫദാലിക് അവൻ ആരാണ്? അല്ലദി യദുഉൽ യതീം, യതീമിനെ രൂക്ഷമായി തള്ളിവിടുന്നവനും യതീമിന്റെ അവകാശം ഹനിച്ച് അവനെ പായിപ്പിക്കുന്നവനും വിരട്ടി പായിപ്പിക്കുന്നവനുമാകുന്നു അവൻ. മാത്രല്ല, വല യഹദ്ദു അലാ തഅമിൽ മിസ്കീൻ, മിസ്കീന്റെ അന്നം അത് നൽകുന്നതിൽ അവന് പ്രോത്സാഹനം നൽകൂല. അഗതിക്ക് അന്നം കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിനെ പ്രോത്സാഹിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ തീരി കൊടുക്കൂല എന്നർത്ഥം. സ്വന്തം കൊടുക്കൂല എന്നാ മറ്റവനെ കൊടുക്കാനൊട്ട് പ്രേരണ നൽകൂല. അന്നാണ് അങ്ങേയറ്റത്തെ പിശുക്ക് എന്നർത്ഥം. അങ്ങേയറ്റത്തെ പിശുക്ക് ലുബ്ധത. അപ്പൊ യതീമിന് അഗതിക്കുള്ള അന്നം അത് നൽകുന്നതിൽ പ്രോത്സാഹനം നൽകുകയും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. യതീമിനെ പോലെ തന്നെയാണ് അഗതിയുടെയും വിഷയം. അഗതിയുടെ വിഷയം, അഗതിയല്ലാത്തവന് അന്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ കയ്യടി ഇട്ടു അല്ലെ, അത് പേരാകും പ്രശസ്തിയാകും. അഗതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാ പരിഗണിക്ക? അപ്പൊ അഗതിക്ക് കൊടുക്കണമെങ്കിൽ എന്തൊരു ബോധം ഉണ്ടാകേണ്ടത്? പഠിച്ചുകൊണ്ടിരുന്ന പരലോകത്തു നിന്ന് കിട്ടും എന്നുള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. ആ ബോധമില്ലാത്തവന് പിന്നെ അഗതിക്ക് കൊടുക്കാൻ മനസ്സുണ്ടാവില്ല, കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല. വല യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ, യതീമുകളുടെയും മിസ്കീന്റെയും വിഷയം ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് പരിഗണിച്ചിട്ടുള്ളത്. കേട്ടാ, ഇവിടെ നോക്കി നിങ്ങൾ, യതീമിനെയും മിസ്കീനെയും ഇസ്ലാം വളരെയധികം പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വരാനിരിക്കുന്ന സൂറത്തുകളിലൊക്കെ ഇത് രണ്ടും ഈ വിഷയങ്ങൾ കാണാൻ സാധിക്കും, യതീമിന്റെയും മിസ്കീന്റെയും വിഷയം. ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റകബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ. പിന്നെ അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ വളരെ പ്രയാസകരമായ മലമ്പാത മനുഷ്യൻ ചവിട്ടിക്കടന്നില്ല, സഞ്ചരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യരിൽ ചിലരെ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് ശ്രമകരമായ ചവിട്ടി സഞ്ചരിക്കുവാൻ പ്രയാസകരമായ മലമ്പാത അത് ഏതാണ് എന്ന് വിശദീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ, ഒന്ന് അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ. വിശപ്പ് സഹിക്ക വയ്യാതെ മണ്ണിലൊട്ടി കിടക്കുന്ന മിസ്കീൻ, അല്ലെങ്കിൽ മണ്ണ് മാത്രം വരുമാനമുള്ള മിസ്കീൻ, അതേപോലെ തന്നെ യതീമൻ ദാ മഖ്റബ അടുത്ത ബന്ധമുള്ള യതീം, ഇവർക്ക് വറുതിയുടെ പട്ടിണിയുടെ നാളിൽ അന്നം നൽകലാണ് എന്ത്? അന്നം നൽകലാണ് പിന്നെ മലമ്പാത താണ്ടിക്കടക്കൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പൊ അവിടെ നോക്കി നിങ്ങൾ, മിസ്കീനെയും യതീമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അഗതികളെയും അനാഥകളെയും പരിരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം, അതിന് ഇസ്ലാമിലുള്ള വിലയാണത്. മക്കിയായ സൂറത്തുകളിൽ ധാരാളം ആയത്തുകളിൽ അത് കാണാൻ സാധിക്കും. മനസ്സിലായ ഒരിക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്ന് ബിലാൽ എന്നവർ വാതിലിന്റെ പുറത്തുണ്ട്, വാതിലിക്കലുണ്ട്. അപ്പോ പിന്നെ സൈനബ് വീട്ടു പഠിക്കൽ വന്നപ്പോ റസൂലുള്ളാഹിന്റെ വീട്ടും മരത്ത് വന്നപ്പോ അവിടെ വേറെ സ്ത്രീ ഉണ്ട്. അപ്പൊ ആ സ്ത്രീനോട് ചോദിക്കണം, എന്തിനാ ഞങ്ങൾ വന്നത്? അപ്പൊ ആ സ്ത്രീ പറയാണ്, എന്റെ വീട്ടിൽ കുറെ എത്തീമുകളുണ്ട്, ഞാൻ അവർക്ക് ചെലവിന് കൊടുക്കാണ്. പിന്നെ ഭർത്താവും സാധുവാണ്, അപ്പൊ ഭർത്താവിനും ഞാൻ ചെലവിന് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവർക്ക് ചെലവിന് കൊടുത്താൽ പോലെ ഇനി ഞാൻ വേറെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, മസാല ചോദിക്കാൻ വേണ്ടി വന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പൊ സൈനബിന്റെ മസാല ഇതേ മസാലയാണ്. സൈനബ് റളിയല്ലാഹു തആലയാണ് ഇബ്നു മസ്ഊദിനെ ചെലവിന് കൊടുക്കുന്നത്. കാരണം ഇബ്നു മസ്ഊദ് ദരിദ്രനാണ്, സമ്പത്തില്ല. ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ കുറെ എത്തീമുകളുണ്ട്, ആ എത്തീമുകളെ പോറ്റി വളർത്തുന്നതും ഈ സൈനബാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു മസല ചോദിക്കണം, ഞങ്ങളാണ്ട് വരട്ടെ എന്നുള്ളത് പറയാണ്. അപ്പൊ ബിലാൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് പറയണം, റസൂൽ ഇങ്ങനെ പിന്നെ സൈനബ് വന്നിട്ടുണ്ട് ഇങ്ങനെ മസല ചോദിക്കാൻ. അപ്പൊ റസൂലിനെ ചോദിക്കണം, അയ്യു സയാനിബ് കാരണം ഏത് സൈനബാണ്. അപ്പൊ ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബാണ്. അപ്പൊ പെർമിഷൻ കൊടുക്കാണ്. അങ്ങനെ ഈ സ്ത്രീകൾ വന്നിട്ട് ചോദിക്കാണ്, റസൂലെ ഭർത്താവ് അഗതിയാണ്, മിസ്കീൻ, വീട്ടിൽ കുറെ എത്തീമുകളാണ്, അവർക്ക് ചെലവിന് കൊടുക്കുന്നത് എന്റെ കയ്യിലുള്ള കാശ് കൊണ്ടാണ്. ഇനി ഞങ്ങൾ വേറെ സകാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഫത്വ, വേറെ സകാത്ത് കൊടുക്കേണ്ട, നിങ്ങൾക്ക് പിന്നെ സദഖയുടെയും ഖറാബത്തിന്റെയും, അതായത് കുടുംബബന്ധം ചാർത്തിയതിന്റെയും സകാത്ത് കൊടുക്കുന്നതിന്റെയും പ്രതിഫലം ആയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോ പിന്നെ അഗതിയെ സംരക്ഷിക്കുക, അനാഥരെ സംരക്ഷിക്കുക, ഇതിന്റെ രണ്ടിന്റെയും പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൽപ്പിച്ചതായ പിന്നെ സ്ഥാനം, അതാണ് ഈ സംഭവം അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു പ്രയോഗവും മനസ്സിലായോ? പരലോകബോധം ശരിക്കുക, ശരിയാംവിധം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ രണ്ടുകൂട്ടർക്കും കൊടുക്കാനും ഇവരെ സംരക്ഷിക്കാനും മനുഷ്യന് പ്രേരണ ഉണ്ടാകുക. കാരണം എന്താ, യത്തീമിന് കൊടുത്ത്, അതുകൊണ്ട് എന്താ, മിസ്കീനിന് കൊടുത്ത്, എന്താ ഇങ്ങോട്ടൊന്നും ദുനിയാവെന്ന് പ്രതീക്ഷിക്കേണ്ട, കൊടുക്കുമ്പോ പിന്നെ എവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത്? ആ റബ്ബിന്റെ അടുത്ത്. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുദ്ദഹർ ഓതുമ്പോ ഇന്നൽ അബ്റാറെ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ, عين يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما واسيرا ويطعمون الطعام على حبه ഭക്ഷണത്തിന് നമുക്ക് പൂതിയുണ്ട്, അവർക്ക് പൂതിയുണ്ട്, പക്ഷേ എങ്കിലും അവർ തങ്ങളുടെ പൂതി മാറ്റി വെച്ച് യതീമിനും മിസ്കീനിനും അസീർ ബന്ദിക്കും കൊടുക്കാണ്, ഭക്ഷണം കൊടുക്കാണ്. അതാണ് യുത്രൈമൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വാസീറ. എന്നിട്ട് അവർ പറയുന്നത് എന്താ, ഇന്നമാ നുത്രൈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്നം തരുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ ഒരു പ്രതിഫലമോ ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞത്, തൊട്ടടുത്ത് എന്താ പറഞ്ഞത്, ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ, ഇന്നാ നഖാഫു മിർ റബ്ബിന, ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾ ഭയക്കുകയാണ്. യൗമൻ അബൂസൻ ഖംതരീറ, മനസ്സിലായില്ലേ? ആ പിന്നെ മുഖം ചുളിഞ്ഞു പോകുന്ന, അതേപോലെ തന്നെ ഏറെ ജുഗുപ്സാവഹമായ പ്രയാസകരമായ ഒരു നാള് വരാനുണ്ട് പരലോകം. ആ പരലോകം വരുമ്പോ ആ ഞങ്ങൾ റബ്ബിനെ ഭയക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടവും സ്വാർത്ഥതയും മാറ്റിവെച്ചിട്ട് അന്നം നൽകുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോ മിസ്കീൻ യതീം ഇവരുടെ പരിരക്ഷണത്തിൽ അതിന് മുൻകൈ എടുക്കണമെങ്കിൽ ഏത് ബോധമാണ് വളരേണ്ടത്? പരലോകബോധമാണ് വളരേണ്ടത്. പരലോകബോധം അതില്ലാതായിട്ടുണ്ട് എങ്കിൽ ഇപ്പണിയായിരിക്കും, മനസ്സിലായില്ലേ? ഈ അബൂജഹലിന്റെയും അതേപോലെ അൽ വലീദിന്റെയും അൽ ആസി ഇബ്നു വായിലിന്റെയും അതേപോലെ പിന്നെ മറ്റു ഖുറൈശി ദുഷ്ടന്മാർ അവിശ്വാസികൾ അവരുടെ സ്വഭാവമായിരിക്കും. അവരെന്താ ചെയ്യാ, ഫദാലികല്ലദി യദുഉ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അല്ലാഹു സുബ്ഹാന തആല തുടർത്തി പറയുന്നത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, മുസല്ലീങ്ങൾക്ക്, നമസ്കരിക്കുന്നവർക്കാകുന്നു വൈൽ, നമസ്കരിക്കുന്നവർക്കാകുന്നു വൈൽ. വൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ശക്തമായ താക്കീദ്, അതിന്റെ ഉദ്ദേശാർത്ഥാണ് നാശം, ശക്തമായ താക്കീത്. തിരുമൊഴിയിൽ വന്നു വൈൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നരകത്തിൽ ഒരു താഴ്വാരാണ്. ആ താഴ്വാരത്തിൽ അവിശ്വാസികൾ 40 വർഷം വീണു കിടക്കും, എന്നിട്ടായിരിക്കും പിന്നെ അവർ നരകത്തിന്റെ ആഴിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅഊദു ബില്ല. നമസ്കാരക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ, അത് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണവും സച്ചരിതരായ പൂർവികർ മനസ്സിലാക്കിയത് പോലെയാണ്. അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ആയത്ത് അവസാനിച്ചു. ഫവൈലുല്ലിൽ മുസല്ലി, നമസ്കരിക്കുന്നവർക്ക് നാശം. അതുകൊണ്ടാണ് എന്താ പറയുക, അതുവരെ ഓതിയച്ചിട്ട് നീ ഞാൻ നിസ്കരിക്കണില്ല. കാരണം നിസ്കരിക്കുന്നവർക്കാണ് ഇവിടെ വൈൽ, നാശം അല്ലെങ്കിൽ ശക്തമായ താക്കീത്, നരകത്തിലെ അതിഭീതിജനകമായ ഒരു താഴ്വാരം എന്നൊക്കെ ആളുകൾ അർത്ഥം പറയും. പക്ഷെ ഇവിടെ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ആയത്തിനെ മനസ്സിലാക്കേണ്ടത് തിരുനബിയുടെ വിശദീകരണം അനുസരിച്ച് പൂർവികർ ഗ്രഹിച്ചതുപോലെയാണ്. അതെങ്ങനെയാണ്? ആയത്തിനെ അതിന്റെ ശേഷമുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിന് ശേഷമുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ഒരു കവി, അയാൾ പറയാണ്, ദറയിൽ മസാജിദലിൽ ഉബ്ബാദി യസ്കുനുഹ വസിർ ഇലഹാനത്തിൽ ഖമ്മാരി യസ്തീന ലിഅന്ന റബ്ബക അതായത് ദഴിൽ മസാജിദലിൽ ഉബ്ബാദി യസ്കുനുഹ പള്ളിയിൽ ധ്യാനികൾ താമസിക്കട്ടെ വസിർ ഇല ഹാനത്തിൽ ഖമ്മാരി യസ്തീന നീ കള്ളുഷാപ്പിക്ക് പോയിക്കോ കള്ളുഷാപ്പിലുള്ളവർ നമുക്ക് എന്ത് ചെയ്യും ആ കള്ള് തരും അതുകൊണ്ട് കള്ളുഷാപ്പിക്ക് പോയിക്കോ പള്ളി ധ്യാനികൾക്ക് അവിടെ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് അയാൾ പറയാണ് ലിഅന്ന റബ്ബ കാരണം റബ്ബ് മഖാല മഖാലൻ വൈലുൻ ലിൽ ഉലാസക്കിറു മദ്യപാനികൾക്ക് വൈലുൻ നാശം അല്ലെങ്കിൽ ശാപം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല വഇന്ന മഖാല വൈലുൻ ലിൽ മുസല്ലീന എന്താ അള്ളാഹു പറഞ്ഞത് വഇന്ന മഖാല അള്ളാഹു പറഞ്ഞത് വൈലുൻ ലിൽ മുസല്ലീന നമസ്കരിക്കുന്നവർക്ക് വൈൽ എന്നാണ് ശാപം നാശം എന്ന് അപ്പൊ നിസ്കരിക്കുന്നവർക്ക് ശാപം എന്നാണ് അള്ളാഹു പറഞ്ഞത് ലഹരി ബാധിച്ചവർക്ക് ശാപം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കള്ളുഷാപ്പിക്ക് പോയിക്കോ പള്ളിക്കൊക്കെ പോണ്ട എന്നാണ് ആര് പറഞ്ഞത് ഒരു കവി പറഞ്ഞത് മൂപ്പരെ എവിടെ എടുത്തത് മൂപ്പരി വൈലുല്ലിൽ മുസല്ലീൻ എന്നത് മാത്രം എടുത്തത് യഥാർത്ഥത്തിൽ അത് മഹാ അക്രമാണ് കാരണം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല വിശദീകരിച്ചത് വിശുദ്ധ ഖുർആൻ വൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ആരാണെന്ന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഈ മുസല്ലീൻ എന്നതിന് ശേഷം അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ വിവരണം എടുക്കാതെ ഇത് മാത്രം എടുത്തിട്ടാണ് എന്ത് ചെയ്തത് മറ്റോ ഇങ്ങനെ പറഞ്ഞത് കള്ളുഷാപ്പിക്ക് വയ്ക്കോ ഇനി പള്ളിക്കൊക്കെ വേണ്ടെന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പൊ അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ടതായ ഒരു രോഗമാണ് എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് വൈൽ എന്ന് പറഞ്ഞത് അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അണ്ടാ അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ് ഹും അവർ അൻ സലാത്തിഹിം തങ്ങളുടെ നമസ്കാരത്തെ സംബന്ധിച്ച് സാഹൂൻ സാഹൂൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ് ഗാഫിലൂൻ സാഹൂൻ എന്ന് പറഞ്ഞാൽ ഗാഫിലൂൻ അശ്രദ്ധയിലാണ് ഗാഫിലൂൻ അശ്രദ്ധയിലാണ് നമസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുണ്ട് ചിലര് പറഞ്ഞ് നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവർ തീരെ നിസ്കരിക്കാത്തവർ അതൊരു നിസ്കാരമല്ല ചിലര് തോന്നുമ്പോ നിസ്കരിക്കും തോന്നുമ്പോ നിസ്കരിക്കും ചിലര് നമസ്കരിക്കുന്ന ആളുകളോടൊപ്പാണെങ്കിൽ നിസ്കരിക്കും നിസ്കരിക്കുന്ന ആളുകളോടൊപ്പാണെങ്കിൽ നിസ്കരിക്കും ചിലര് പുതിയ പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കും ഭാര്യ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കും നമ്മളോട് എന്നാ പിന്നെ നിസ്കാരമല്ല ചിലപ്പോൾ കൂട്ടുകാരോടൊപ്പം ഒക്കെ ഓടിയിട്ടാണെങ്കിൽ എല്ലാവരും ഒരു മഹ്രിബ് സലക്കൻ കയറുമ്പോൾ മൂപ്പരോട് കയറും കുന്നാന ഹൂദു മഅൽ ഖായിദ് ഒറ്റക്കാണെങ്കിൽ നിസ്കാരമല്ല പെരയിലാണെങ്കിൽ നിസ്കാരമല്ല ചിലര് ഡ്യൂട്ടി സമയത്താണെങ്കിൽ ദുഹൂറിന് എല്ലാവരും ജോലിക്ക് പോകും നിസ്കരിക്കാൻ പോകും അപ്പോൾ ദുഹൂർ നിസ്കരിക്കും അതേസമയം ആ മൂപ്പര് തന്നെയാണ് ഫജറിന് ആ മൂപ്പര് തന്നെയാണ് ഇഷാക്ക് ആ മൂപ്പര് തന്നെയാണ് മഹ്രിബിക്ക് പക്ഷേ ആ മൂന്ന് നിസ്കാരമല്ല ഇതൊക്കെ എന്താ നിസ്കാരത്തിൽ തൊട്ട് സാഹൂന മനസ്സിലായി ചിലര് നിസ്കരിക്കും ഉപരിപ്ലവമായിട്ട് തോട് നിസ്കാരം ഉള്ളോ? നിസ്കാരമല്ല. ആ മൂപ്പരെങ്ങനെ കാട്ടിക്കൂട്ടുണ്ടാവും, മനസ്സിലായല്ലേ? മൂപ്പരുടെ ദേഹം പള്ളിയിലും ദേഹി അങ്ങാടിയിലുമായിരിക്കും, മനസ്സിലായല്ലേ? ഒരു അശ്രദ്ധയിൽ, മനസ്സിലായി? യാതൊരു മനസാന്നിധ്യം അല്ലാത്ത നിസ്കാരം, കേവല ഉപരിപ്ലവായിട്ട്. ചിലര് നിസ്കരിക്കും, പക്ഷെ നിസ്കാരത്തിന് അതിന്റെ അവിഭാജ്യ ഘടകങ്ങളുണ്ട്, അവിഭാജ്യ ഘടകങ്ങളുണ്ട്. ഇപ്പൊ നിസ്കാരം, അതില് അവിഭാജ്യ ഘടകം എന്നാണ് റുക്നുകൾ, അല്ലെ? സൂറത്തുൽ ഫാത്തിഹ ഓത, തക്ബീറത്തിലെ ഇഹ്റാം കെട്ടി, സൂറത്തുൽ ഫാത്തിഹ ഓത, കഴിവുള്ളവർ നിൽക്കുക, പിന്നെ റുക്കു, സുജൂദ്, ഇതൊക്കെ എന്താണ്? അതിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്, റുക്നുകളാണ്. അതേപോലെ നിസ്കാരത്തിന്റെ വാജിബുകൾ, കാരണം ആ വാജിബുകൾ എത്തിച്ചിട്ടില്ല എങ്കിൽ നിസ്കാരം അപൂർണമാണ്. ഇതൊന്നും എത്തിക്കാതെയുള്ള നിസ്കാരം, മനസ്സിലായി? ചിലരാണ് ഭയങ്കര സ്പീഡ് മോഷനിലായിരിക്കും, മുപ്പർ റുക്കൂ ചെയ്തോ റുക്കൂയിൽ എന്തെങ്കിലും ചൊല്ലിയോ തന്നെ അറിയില്ല, എഴുത്തിനാലിലേക്ക് നിവർന്ന് നിന്നിട്ട് മുപ്പർ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലിയോ ഇല്ലേ എന്നറിയില്ല, അങ്ങനെ സ്പീഡ് മോഷനിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താ, അതിന്റെ നിർബന്ധ ഘടകങ്ങൾ ഉണ്ടല്ലോ, റുക്കുനുകൾ, വാജിബുകൾ, ഇതൊന്നും എത്തിക്കാത്തവരാണ്. ഇവരൊക്കെ ഇവിടെ ഉദ്ദേശമാണ്, ഇവരൊക്കെ ഉദ്ദേശമാണ്. അല്ലദീനഹും അൻ സലാത്തീൻ, തങ്ങളുടെ നമസ്കാരത്തെ തൊട്ട് സാഹൂൻ, ഗാഫിലൂൻ, അശ്രദ്ധയിലായവരാകുന്നു ഈ മുസല്ലി, ഈ പറയപ്പെട്ട മുസല്ലി. അപ്പോ നിസ്കാരം ഉപേക്ഷിക്കുന്നവർ, എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവർ, നിസ്കരിക്കുന്നവരുടെ ഒപ്പം കൂടികളായിട്ട് നിസ്കരിക്കുന്നവർ, അല്ലെ? നിസ്കാരത്തിൽ വെറും തോട് മാത്രം, അതിന്റെ അകക്കാമ്പില്ലാതെ, നീയത്തില്ല, ഇഖ്ലാസുമില്ല, അവരിങ്ങനെ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകങ്ങൾ അത് പാലിക്കാതെയുള്ള നിസ്കാരക്കാർ, ഇതൊക്കെയാണ് മുഫസ്സിരീങ്ങൾ ഈ നിസ്കാരക്കാരുടെ, അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ എന്നതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സൂക്ഷിക്കണം, അതൊക്കെ നമ്മളുടെ മേൽവിലാസമാണ് എങ്കിൽ സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. നിസ്കാരത്തെ തൊട്ടുള്ള മറവിണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലദീനഹും അൻ സലാത്തിഹിം, ഫീ സലാത്തിഹിം എന്നല്ല, ഫീ സലാത്തിഹിം എന്താ? അൻ സലാത്തിഹിം, ഫീ സലാത്തിഹിം തമ്മിൽ വ്യത്യാസം ചില ആളുകള്, ആളുകൾക്കൊരു മറവിണ്ട. ചിലര് ക്ലാസിനെ തൊട്ട് അശ്രദ്ധയിലാണ് ഉണ്ടോ? അല്ല. അല്ലദീനഹും അൻ സലാത്തിഹിം എന്നാ പറഞ്ഞത്, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധൽ, അവരാണ് ഈ പറഞ്ഞത്. അതേപോലെ നിസ്കാരത്തിൽ മറവി, അത് അവർക്ക് വയലുള്ളിൽ മുസല്ലി എന്ന് പറയാൻ പറ്റൂല. നിസ്കാരത്തിൽ മറവി, അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. നിസ്കാരത്തിൽ മറവി സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നാല് റക്അത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം രണ്ട് നിസ്കരിച്ചിട്ട് സലാം വീട്ടി എഴുന്നേറ്റ് പള്ളിന്റെ പുറത്തറ ചേറ്റടിയിൽ പോയിരുന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചിരുന്ന നാല് റക്അത്തുള്ള നിസ്കാരം രണ്ട് റക്അത്ത് നിസ്കരിച്ച് റസൂലുള്ള സലാം വീട്ടി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വഹ്യ് നൽകിയിട്ടുണ്ടാവും, നാല് രണ്ടാക്കി ചുരുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അബൂബക്കർ ഉമർ വരെ ഒന്നും സംസാരിക്കാൻ പോയില്ല. പക്ഷെ ദുല്യദൈനി എന്നൊരു സഹാബി ഉണ്ട്, മൂപ്പരിക്ക് തീരെ സഹിയെന്നില്ല. മൂപ്പര് പിന്നെ ഒന്നൊരു നാടനാണ്, നാട് മൂപ്പരിക്ക് തെങ്ങിനും കൗമിനും ഒക്കെ ഒരു തളപ്പ. ആ മൂപ്പര് റസൂലുള്ളാഹിനോട് ചെന്ന് പറഞ്ഞു, റസൂലെ നിസ്കാരം രണ്ടാക്കി ചുരുക്കിയിരിക്കണോ, അതല്ല നിങ്ങൾ മറന്നതാണോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം ചോദിച്ചു, ഈ ദുല്യതയും പറയണേ ശരിയാ? അപ്പൊ സഹാബികൾ പറഞ്ഞ, അതായത് പറയണേ ശരിയാ, നിങ്ങൾ രണ്ടര കയത്ത നിസ്കരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം പറഞ്ഞ്, അങ്ങനെ ചുരുക്കിയിട്ടില്ല, അങ്ങനെ ചുരുക്കിയിട്ടില്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എനിക്കും മറവി സംഭവിക്കും, മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തി തരണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്ന് വീണ്ടും രണ്ടര കയത്ത് നമസ്കരിച്ച് സലാം വീട്ടി, സഹബിന്റെ സുജൂദ് ചെയ്ത് വീണ്ടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം സലാം വീട്ടി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നാല് റക്അത്ത് നിസ്കരിച്ചിട്ട് അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ്, മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നാല് റക്അത്ത് നിസ്കാരം രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഒന്നാമത്തെ തശഹ്ഹുദിന് ഇരിക്കാതെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ്, മനസ്സിലായോ? ഇതൊക്കെ എന്താണ്? നിസ്കാരത്തിൽ വരുന്ന മറവിയാണ്, നിസ്കാരത്തിൽ മറവിയാണ്, അല്ലെ? അവർക്കല്ല വൈലുള്ളിൽ മുസല്ലി, അത് മനുഷ്യ സഹജമാണ്, മറവി സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മറവി ഏകി, നിസ്കാരത്തിൽ മറവി ഏകി. എന്തിനാ മറവി ഏകിയത്? നമുക്ക് നമ്മൾ മറന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ റസൂലുള്ള നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറവി ബാധിക്കണ റസൂലല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സദാ സജീവ സദയ സാന്നിധ്യമുള്ള നമസ്കാരക്കാരനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മറന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മറപ്പിച്ചതാണ്. എന്തിന്? റസൂലുള്ളാഹി സുന്നത്ത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, സുന്നത്ത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മൾ മറക്കും, നമ്മൾ മറക്കും നിസ്കാരത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, റസൂലുള്ളാഹിക്ക് മറവി നൽകിയിട്ട് സുന്നത്ത് പഠിപ്പിച്ചത്, സുന്നത്ത് പഠിപ്പിച്ചത്. അതിന്റെ അർത്ഥം തന്നെ നമുക്ക് ഒന്നായിട്ട് ഹവയിൽ നിസ്കരിക്കാന്നാ? അങ്ങനെ എങ്ങനെ ഉണ്ടെങ്കിലും പിന്നെ കഴിച്ചില്ലായല്ലോ തോന്നി, അങ്ങനെയല്ല. അപ്പൊ അപ്പൊ ഈ ഗണത്തിൽ വന്ന് ഇപ്പൊ വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂ എന്നുള്ള ഗണത്തിൽ വന്ന്. അതേസമയം മനുഷ്യ സഹജമാണ് മറവി എന്നുള്ളത്. അപ്പൊ നിസ്കരിക്കുമ്പോ ചിലപ്പോ ദൈവം മറവി സംഭവിച്ചു എന്ന് വരും, മറവി സംഭവിച്ചു എന്ന് വരും. അവിടെ അത്തരക്കാർ ഇവിടെ ഉദ്ദേശം അല്ല, അത്തരക്കാർ ഇവിടെ ഉദ്ദേശമല്ല. ബോധപൂർവം നിസ്കരിക്കണം. നമ്മളൊരു പിന്നെ തമാശ കഥ പറയാറുണ്ട്, മനസ്സിലായല്ലോ. ഒരു പള്ളി, ജനനിബിഡമായ പള്ളി, ആളുകൾ നിറച്ചുള്ള പള്ളി, ആ പള്ളിയിൽ ഇമാമ് നാല് റക്അത്തുള്ള നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയിട്ട് മൂപ്പരിക്കൊരു സംശയം, മൂന്നാണോ നിസ്കരിച്ചത് നാലാണോ നിസ്കരിച്ചത്? ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ വായിച്ച സംഭവമാണിത്, ഹദീസിന്റെ ഷറഹിൽ. മൂപ്പർക്ക് സംശയം, നാലാണ് ഞാൻ നിസ്കരിച്ചത് മൂന്നാണ് നിസ്കരിച്ചത്. അപ്പൊ നിറച്ച ആളുണ്ടല്ലോ. അപ്പൊ ചോദിച്ച് ആദ്യത്തെ സ്റ്റെപ്പിൽ ചോദിച്ച് മുൻപന്തിയുള്ളവരോട് ചോദിച്ച്, ഞാനിപ്പോ മൂന്നാം നിസ്കരിച്ചത് നാലാം നിസ്കരിച്ചത്, എനിക്ക് വീരല്ല ഇത്രയാണ്. അപ്പൊ ആളുകളും പറഞ്ഞു, ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ മൂന്നാണോ നിസ്കരിച്ചത് നാലാണോ നിസ്കരിച്ചത്, അവർക്കും അറിയില്ല. അവസാനം പിന്നെ എല്ലാരും പറഞ്ഞു, ആ ബാക്കിൽ അതാ ഒരാള് നേരം വൈകി വന്ന അയാള്, മൂപ്പരാണ് നാട്ടിലെ പ്രധാന ദിവ്യ എന്നറിയില്ല, എന്നാ മാതിരി മൂപ്പരാണ് അവിടെ കുറച്ചൊക്കെ ഒരു നല്ല ഒരു മുത്തവ്വ. നമുക്ക് മുത്തവ്വനോട് ചോദിക്കാം, മൂപ്പര് കുറച്ച് താടിയും തപ്പുറയൊക്കെ ഉള്ള ആളാണ്, മൂപ്പര് ഉഷാറാണ്, മൂപ്പരോട് ചോദിക്കാം. അപ്പോ മൂപ്പര് വിളിച്ച്, നമുക്കൊരു സംശയമുണ്ട്, ഞങ്ങൾ നാലാണോ നിസ്കരിച്ചത് മൂന്നാണോ നിസ്കരിച്ചത്, നിങ്ങളെ ഇതെന്താ? അപ്പൊ മൂപ്പര് പറയാണ്, സാധാരണ ഞാൻ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ബിസിനസ് ആയിട്ടാണ് പോവല. അങ്ങനെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ സലാം വീട്ടല്. ഇന്ന് നിങ്ങൾ ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ സലാം വീട്ടിയിക്കണ്, അതിന്റെ അർത്ഥം നിങ്ങൾ മൂന്നാം നിസ്കരിച്ചത് നാലെത്തിയിട്ടില്ല, നാലെത്തിയിട്ടില്ല കാരണം മൂന്നാം നിസ്കരിച്ചു. കാരണം ഞാൻ തിരിച്ച് നമ്മൾ വരുന്ന വഴിയിൽ വെച്ച് തന്നെ നിങ്ങൾ സലാം വീട്ടിയിക്കണ് കാരണം മൂപ്പ്. അതാണ് പ്രധാനപ്പെട്ട കാര്യപ്പെട്ട ആളെ കോലം എന്നു വെച്ചാൽ ഇത്. പിന്നെ അങ്ങനെ നിസ്കരിച്ചിട്ട് അതെന്താ? ആ അത് ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത, ഇഖ്ലാസ് ഇല്ലാത്ത നിസ്കാരം. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണത്. ഏതായാലും ഹാഫിദ് ഇബ്നു സലാഹ തോന്നുന്നു, എനിക്ക് തോന്നുന്നത് ഇത് രേഖപ്പെടുത്തിയത്, അല്ലാഹു അലം. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അത് പിന്നെ ഈ ഇത്തരം നമസ്കാരക്കാര അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു കാക്കട്ടെ, ഔദു ബില്ലാഹ്. അല്ലദീന ഹും യുറാഊൻ, അല്ലദീന കണ്ട ഈ മുസല്ലീൻ അവരുടെ ഒരു പ്രത്യേകത. അല്ലദീൻ അവർ എങ്ങനെയുള്ളവരാണ്? ഹും യുറാഊൻ, അവർ യുറാഊൻ എന്ന ലോകരെ കാണിക്കുന്നു എന്നർത്ഥം. മുറാഅത്ത് നടത്തുന്നു. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. റിയാ അതീന്ന് വന്നതാണ്, റിയാ ലോകമാന്യത. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വമ അഖ്വഫമ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയക്കുന്നത് അഷ്റുഖുൽ ഖഫി, ഗോപ്യമായ ഷിർക്കാണ് എന്ന് പറഞ്ഞു. ഗോപ്യമായ ഷിർക്ക്, വെങ്ങ്യമായ ഷിർക്ക്. അപ്പൊ ചോദിച്ചു, എന്താണ് ഈ വെങ്ങ്യമായ ഷിർക്ക്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റിയ അത് ലോകമാന്യതയാണ്. ലോകമാന്യത, നമ്മൾ ഒരു പുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രതിഫലം മോഹിക്കുന്നത് ആരിൽ നിന്നാ? അള്ളാഹുവിൽ നിന്നാണ്. പുണ്യമായ ഏതൊരു പ്രവൃത്തിക്കും കൂലി മോഹിക്കുന്നത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. സൽപ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠ പ്രവൃത്തി ഏതാണ്? നിസ്കാരമാണ്. അതിലും നമ്മൾ കൂലി മോഹിക്കേണ്ടത് ആരിൽ നിന്ന് മാത്രമാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് കൂലി മോഹിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആളുകളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ ആളുകളിൽ ഒരു പ്രശസ്തി, ആളുകളിൽ ഒരു പേര്, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? അള്ളാഹുവിൽ പങ്കുചേർക്കലായി, അള്ളാഹുവിൽ പങ്കുചേർക്കലായി. അതുകൊണ്ടാണ് അതിന് ഷിർക്ക് എന്ന് പറഞ്ഞത്, അതിന് ഷിർക്ക് എന്ന് പറഞ്ഞത്. മനസ്സിലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ കോപ്യമാണ്. എല്ലാ മനുഷ്യരിലേക്കും അത് കയറി വരും, മനുഷ്യരറിയാതെ വരും, മനുഷ്യർ അറിയാതെ വരും. നമ്മൾ നിസ്കരിക്കുകയാണ്, അപ്പോൾ നമ്മൾ നിസ്കാരം ഭംഗി കൂട്ടാണ് മറ്റവും കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നോക്കി, നിങ്ങൾ ആരൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ നിസ്കരിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഇയാൾക്ക് വേണ്ടിയാണോ? അള്ളാഹ്ക്ക് എന്ത് വിലയാണ് അയാൾ കൽപ്പിക്കുന്നത്? അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ മാത്രം വിഷയമല്ല, ഏതൊരു സൽപ്രവൃത്തിയുടെയും ഒരു നല്ല പ്രവൃത്തിയുടെയും വിഷയത്തിൽ അങ്ങനെയാണ്. ഏതൊരു ഇപ്പൊ ഒരാൾ ഒരാളെ സഹായിക്കുകയാണ്, ഒരാൾ ഒരാൾക്കൊരു പിന്നെ പുണ്യ ധർമ്മം നൽകുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുകയാണ്, അതിൽ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ ലോകരുടെ കയ്യടിയും ലോകരുടെ പ്രശസ്തിയും ലോകരിൽ നിന്നുള്ള ഒരു പിന്നെ കാര്യമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അയാൾ അന്ന് നാശക്കാരൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റാഅ യുറാ ഇല്ലാഹു ബി വമൻ സമ്മഅ യുസമ്മഉ ഇല്ലാഹു ബി. ലോകർ കാണാൻ വേണ്ടിയിട്ട് വല്ലവരും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു നല്ല കാഴ്ച ഉണ്ടാക്കി കൊടുക്കും. ലോക പ്രശസ്തിക്ക് വേണ്ടിയിട്ട് വല്ലവരും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു പ്രശസ്തിയും നൽകും. പക്ഷെ പഠിച്ചവന്റെ അടുത്ത് എത്തുമ്പോ എന്താ? പഠിച്ചവന്റെ അടുത്ത് എത്തുമ്പോ മുമ്പർക്ക് ഒന്നും ഉണ്ടാവില്ല. നീ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അത് അവിടെ കിട്ടിയിട്ടുണ്ട്, പോകാൻ പറയും. നീ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് അതും അവിടെ കിട്ടിയിട്ടുണ്ട്, പോകാൻ പറയും. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല. അള്ളാഹ് അതൊരു മഹാരോഗാണ്. അപ്പൊ ഇവിടെ അല്ലദീനഹും യുറാഊൻ, അവർ ലോകരെ കാണിക്കുവാൻ റിയാഇന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അത് ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഇത് മുനാഫിക്കിന്റെയും കാഫിറിന്റെയും പ്രവൃത്തിയാണ്. ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീൻ യുഖാദിഊൻ അല്ലാഹ വഹുവ ഖാദിഊഹും വഇദ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ല ഖലീല. ഇന്നൽ മുനാഫിഖീൻ, കപട വിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ പറ്റിക്കുന്നു, അല്ലാഹുവിനെ അവർ പറ്റിക്കുന്നു. കാരണം എന്താ? അള്ളാഹിനെ പറ്റിക്കാൻ നിസ്കരിക്കുമ്പോൾ അവർ അലങ്കാരത്തിൽ നിസ്കരിക്കുക. എന്തിനു വേണ്ടിയിട്ട് അലങ്കാരത്തിൽ നിസ്കരിക്കണത്? ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. അത് അള്ളാഹിനെ പറ്റിക്കല. ഹാദി ഓഹും, പക്ഷെ അള്ളാഹിനെ പറ്റിക്കാൻ കഴിയോ? ഇല്ല. അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേൽ വരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, യുറാഊന, അവർ നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിട്ട് നിസ്കരിക്കാൻ നിൽക്കും, മടിയന്മാരായിട്ട്. യുറാഊന അന്നാസ്, അവർ ലോകരെ കാണിക്കാൻ വേണ്ടിട്ട് പ്രവർത്തിക്കും. വലാ യദ്കുറൂന അല്ലാഹ ഇല്ല ഖലീല, വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ സ്മരിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ മുനാഫിക്കിന്റെ ഏർപ്പാടാണ് റിയാഇന് വേണ്ടി പ്രവർത്തിക്കൽ. ഇതേപോലെ അവിശ്വാസികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്താ പറഞ്ഞ അറിയോ? വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസ്. വലാ തകൂനു, വിശ്വാസികളോട് പറയണം, നിങ്ങൾ ആവരുത് കല്ലദീന ഖറജു മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ. ബത്റൻ, അഹങ്കാരമെടുത്ത്, വരിആ അന്നാസ്, ലോകരെ കാണിക്കാൻ വേണ്ടി. ഇത് അബൂജഹലും കൂട്ടരും ബദറിലേക്കുള്ള സൈന്യത്തെ ഇട്ട് പുറപ്പെട്ടപ്പോ അവരെ കുറിച്ചാണ് പറയുന്നത്. അവര് അഹങ്കാരത്തിലാണ് പുറപ്പെട്ടത്, അവർ ലോകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, ലോകമാന്യതയിലാണ് പുറപ്പെട്ടത്. നിങ്ങൾ അബൂജഹലിനെ പോലെയും അവന്റെ കൂടെയുള്ളവരെ പോലെയും ആകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അവർ ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അഹങ്കരിച്ചുകൊണ്ടാണ് പുറപ്പെട്ടത് ബദറിലേക്ക്. അപ്പൊ മുശ്രിക്കിന്റെയും മുനാഫിഖിന്റെയും സ്വഭാവമാണ് റിയാഇന് വേണ്ടിയിട്ട് അമലെടുക്കുക എന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് അത് വിശ്വാസിക്ക് പാടുള്ളതല്ല. അങ്ങനെയുള്ള നിസ്കാരക്കാരൻ ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഊൻ സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊൻ. അവർ തടയുകയും ചെയ്യും. അൽമാഊൻ, മാഊൻ, മാഊൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞ സഹായം എന്നാണ്. അവിടെ ഈ മാഊൻ എന്നതിന് ചിലര് സക്കാത്ത് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്, ചിലര് മൊത്തത്തിൽ സമ്പത്ത് എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്, ചിലര് മാഊൻ എന്ന് പറഞ്ഞെങ്കിൽ ആരിയത്ത് എന്നർത്ഥം. വയംനഊൻ, അവർ തടയും. അൽ മാഊൻ, സക്കാത്തിന്, സക്കാത്ത് അവർ തടയും. വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പിന്നെ എന്തിനെ കുറിച്ചാണ് പറയല്? സക്കാത്തിനെ കുറിച്ചാണ് അവിടെ. അതുകൊണ്ട് ഇവിടെ മാഊനാണ് ഉദ്ദേശം. അവർ സക്കാത്ത് കൊടുക്കൂല, സക്കാത്ത് അവർ പിശുക്കി വെക്കും, തടയും. അങ്ങനെയുള്ള മുസല്ലീൻ, അവർക്കാകുന്നു വൈൽ എന്നാണ് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു തഫ്സീർ. വേറെ തഫ്സീർ മാഊൻ എന്ന് പറഞ്ഞാൽ മാൽ സമ്പത്ത്, മൊത്തത്തിൽ സമ്പത്തിന് മാഊൻ എന്ന് പറയും. അത് ഖുറൈശികളുടെ ഭാഷയാണ്, മാഊൻ എന്ന് സ്വത്തിന് പറയൽ. അപ്പൊ വയംനഊൻ അൽ മാഊൻ, അവർ സ്വത്ത് തടയും എന്ന് എന്താ, സ്വത്ത് പിശുക്കും, സ്വത്ത് ചെലവഴിക്കൂല. സാധുക്കളെ തൊട്ട് സ്വത്ത് അവർ തടഞ്ഞു വെക്കും. സകാത്ത് ഇല്ല, സദഖ ഇല്ല, സമ്പത്ത് അവർ തടഞ്ഞു വെക്കും. അങ്ങനെയുള്ള മുസല്ലീൻ അവർക്കാണ് നാശം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂട്ടരും പറഞ്ഞത് മാഊൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ആരിയത്താണ്. ആരിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മള് പിന്നെ കടമായി വാങ്ങുന്ന ഉപയോഗ വസ്തുക്കൾ. ഇപ്പൊ മുൻമുന്നീൻ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു തീയ്, അതേപോലെ വിറക്, ഉപ്പ്. ഉപ്പ് ചിലര് പറഞ്ഞ് മഴു, ബക്കറ്റ്, കൈക്കോട്ട്, അതേപോലെ തന്നെ അങ്ങനത്തെ പാത്രങ്ങൾ, ഈ വായ്പ സാധനങ്ങൾ ഉണ്ടല്ലോ, വായ്പ സാധനങ്ങൾ, അതാണ് ആരിയത്ത്. നമ്മൾ വീടുകളിലൊക്കെ അയൽപക്കങ്ങളിലൊക്കെ അങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന, ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കൾ, അതിനാണ് മാവൂൻ എന്ന് പറയാ. മാവൂൻ ആരിയ എന്ന് പറയും. ആരിയത്തിനുള്ള വസ്തു, ആരിയത്ത് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കുന്ന വസ്തുക്കളാണ്. അത് നിത്യോപയോഗത്തിൽ സ്പൂണ്, കയ്യില്, സൽക്കാരക്കുണ്ടെങ്കിൽ അല്ലേ 10-50 ആക്കി സൽക്കാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ പേരിൽ തന്നെ പാത്രം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് ചട്ടിയും കാലമൊക്കെ വാങ്ങും, പ്ലേറ്റും വാങ്ങും, കയ്യില് വാങ്ങും അല്ലേ. ചിലപ്പോ പിന്നെ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായിട്ട് മഴു വാങ്ങും, പിക്കാസ് വാങ്ങും, മനസ്സിലായല്ലേ. അതേപോലെ തന്നെ കൊടാലി, കൊടാലി തന്നെ മഴു, പിന്നെ ഇതിനെ കത്തി വാങ്ങും, സാധനങ്ങൾ വാങ്ങും. ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു കൊടുക്കും. ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന നിത്യോപയോഗത്തിൽ വേണ്ട സാധനങ്ങൾ, അത് അതിനാണ് ആരിയത്ത് എന്ന് പറയാം. ആരിയത്ത് എന്ന് പറയാം. ചിലര് ഇപ്പൊ ഹജ്ജത്തുൽ വദാഇൽ, ഹജ്ജത്തുൽ വദാഇൽ അല്ല മക്ക ഫതഹയിൽ, ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ള ഒരു മഖ്സൂമിയ പെണ്ണിന്റെ കൈവെട്ടിയ സംഭവമുണ്ട്. ഒരു പെണ്ണ് മോഷ്ടിച്ച പെണ്ണിനെ പിടികൂടി, അപ്പൊ ആ പെണ്ണിന്റെ കൈവെട്ടി. അതിനാണ് ഉസാമ റളിയല്ലാഹു അൻഹു ഷഫാഅത്ത് നിർവഹിച്ചത്. അപ്പൊ റസൂലുള്ള ദേഷ്യപ്പെട്ട് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ ഞാൻ വെട്ടുന്നറല്ലേ. ആ സംഭവത്തിൽ ഈ മഖ്സൂമിയ പെണ്ണിന്റെ കൈവെട്ടി. ഈ പെണ്ണിന്റെ ഒരു പ്രത്യേകത, 36 ആരിയ വാങ്ങും. അയലോകത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ സാധനം കടം വാങ്ങും, കടം വാങ്ങും, എന്നിട്ട് 36 കൊടുക്കൂല, നിഷേധിക്കും. ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, പൊയ്ക്കാണി അവിടുന്ന് അറിയും. അതായത് 36 സ്വഭാവം. അത് അവസാനം എവിടെ എത്തി, അന്യന്റെ മോഷ്ടിക്കുന്നതിലെത്തി. അതുകൊണ്ടാണ് കൈ പോയതുള്ളത്, മനസ്സിലായില്ല. ആരിയത്ത് വാങ്ങിയിട്ട് അത് നിഷേധിക്കും, കൊടുക്കൂല, വാങ്ങിയിട്ടില്ല എന്ന് പറയും. അവസാനം മോഷ്ടിച്ച് പിടിച്ച് കൈവെട്ടി, മനസ്സിലായില്ലേ. ആരിയത്ത് എന്ന് പറയും. ഈ ആരിയത്തും അത്, ഇത് കർമ്മശാസ്ത്രത്തിലെ ഒരു പിന്നെ അധ്യായമാണ് ആരിയത്ത്. അതേപോലെ കർബ് എന്ന് പറയും. ഇത് രണ്ടും ആരിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഉപയോഗിച്ചിട്ട് ബാക്കി നമ്മൾ തിരിച്ചു കൊടുക്കും. ഇപ്പൊ മഴയൊക്കെ വിറക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചു കൊടുക്കും. കൈക്കോട്ടൊക്കെ തിരിച്ചു കൊടുക്കും, പ്ലേറ്റ് തിരിച്ചു കൊടുക്കും, സ്പൂണ് തിരിച്ചു കൊടുക്കും അല്ലേ. അതിനാണ് ആരിയത്ത് എന്ന് പറയാം. അതേസമയം ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പാത്രം ഉപ്പാണ് മേടിച്ചത്, ഇവിടെ ഉപ്പില്ലാത്തത് കൊണ്ടാണ് അവിടുന്ന് മേടിച്ചത്, പിന്നെ ആ ഉപ്പ് അങ്ങനെ തിരിച്ചു കൊടുക്കുക അല്ല, അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ്. അതേപോലെ തന്നെ സ്ത്രീകളാകുമ്പോൾ ചിലപ്പം പിന്നെ ഈ അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങും, ചില കൺമഷി വാങ്ങും, ചിലർ പൗഡർ വാങ്ങും, അങ്ങനെയൊക്കെ വാങ്ങൂല്ലേ, അതൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ തിരിച്ചു കൊടുക്കൂല, അത് തന്നെ തിരിച്ചു കൊടുക്കണീന് ആരിയത്ത് എന്ന് പറയും. തിരിച്ചു കൊടുക്കാത്തതിന് വേറെ തിരിച്ചു കൊടുക്കണീന് കറുത് എന്നും പറയും. കറുത് മനസ്സിലെ. അപ്പൊ ഒരു പാത്രം ഉപ്പാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ വാങ്ങണ ഉപ്പെന്ന് വേറെ തിരിച്ചു കൊടുക്ക ചെയ്യാം അല്ലേ. അങ്ങനത്തേനെ കറുത് എന്ന് പറയും, മറ്റതിന് ആരിയത്ത് എന്ന് പറയും. ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് ഫിഖ്ഹിൽ ഇതൊക്കെ ഓരോ അധ്യായമാണ്, ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഹുക്കുമുകളുണ്ട്, മനസ്സിലായില്ലേ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിൽ ഇരിക്കുമ്പോ, റസൂലിനെ ആയിഷ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോഴാണ് ഹഫ്സ റളിയല്ലാഹു തആല ഒരു പാത്രത്തിൽ പായസം കൊടുത്തേക്കുന്നത്. പായസം ആർക്ക്, റസൂലുള്ളാഹിക്ക്. അപ്പൊ ഹഫ്സന്റെ വീട്ടിൽ നിന്ന് ഒരു ഖാദിം, അല്ലെങ്കിൽ ഖാദിമത്ത്, പിന്നെ ഈ പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ നീട്ടി. ഹഫ്സന്റെ വീട്ടിലത്തെ റസൂലുള്ളാന്റെ സമ്മാനം പായസം റസൂലുള്ളാഹിക്ക് ഇങ്ങനെ നീട്ടി, ഇവിടെ ആയിഷ ഇരിക്കുന്ന അടുത്തുനിന്ന്. അതെങ്ങനെ ഉണ്ടാവും, ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റ തട്ടാണത്. അതിൽ ആ പായസമാണ് ചിന്തി, പാത്രം ഉണ്ട് ഉടഞ്ഞ്. അപ്പൊ എന്താ റസൂലുള്ള ചെയ്തത്? റസൂലുള്ള അവിടെ അടുക്കളയിൽ കയറിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അത് കൊടുത്തിട്ട് പറഞ്ഞ്, ആ ഇനായിന് പകരം, പാത്രത്തിന് പകരം പാത്രം കൊടുക്കാൻ പറഞ്ഞു. പായസം രണ്ടാക്കൂടിയുള്ളതാണ്, രണ്ടാക്കും തിന്നണ്ട മിഷ്കിൽ, പക്ഷെ പാത്രത്തിന് പകരം പാത്രം കൊടുക്കണം. എന്താ ഇതാണ് പിന്നെ ഇത്തരം വസ്തുക്കൾ നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നശിച്ചാൽ ഒക്കെ അതിനൊക്കെ ചില ഹുക്കുമുകളുണ്ട് കർമ്മശാസ്ത്രപരമായിട്ട്. അപ്പൊ അതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രണ്ട് അധ്യായങ്ങളിൽ ഈ മസല വിശദീകരിക്കുന്നത്. ഏതായാലും മാഊൻ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തതാണ് എന്ന് പറഞ്ഞു പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ്, ഈ ആര്യത്തിനുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, ആളുകളുടെ ഗണത്തിൽ അത് നിസ്സാരായിരിക്കും. ഇപ്പൊ ഒന്ന് വറുകൊത്താൻ വേണ്ടിയിട്ട് മഴ മേടിച്ച്, ഒരു പിന്നെ തെങ്ങും തൈ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു കുഴി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കൈക്കോട്ട് മേടിച്ച്, അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് നാല് സ്പൂണ് മേടിച്ച്, അതൊക്കെ എന്താ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അതുപോലും തടുക്കുന്നതാണ് വയംനഊൽ അൽമാഊൽ, അതുപോലും ഈ മാഊൽ പോലും അവർ തടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ പറ്റ പിശുക്കാണ്. മാഊന് തടുക്കുന്നവനാണ് എങ്കിൽ പിന്നെ സക്കാത്തിന്റെ വിഷയം പറയണ, സദക്കന്റെ വിഷയം പറയണ, പറ്റ ലുബ്ധനായിരിക്കും, പറ്റ പിശുക്കനായിരിക്കും. പണ്ടെടുത്ത പറഞ്ഞ് ഞാൻ സിഗരറ്റ് വലിക്കും, ബീഡി വലിക്കും, ഞാൻ തെങ്ങിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് സിഗരറ്റും ബീഡിയും വലിക്കുക, കാരണം അതിന്റെ ചാരം തെങ്ങിന്റെ ചോട്ടിൽ വീഴാണ്. അപ്പൊ മറ്റൊരുത്തൻ പറയാണ് ഞാന് പിന്നെ തീപ്പട്ടിക്കൊള്ളി വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ബീഡി കത്തിച്ചോട്ടെ ഞാൻ കെടുത്തും, കാരണം ആ കൊള്ളി പിന്നെ വീട്ടിൽ കത്തിക്കാൻ ഉപയോഗിക്കും തീപ്പട്ടിക്കൊള്ളി. അങ്ങനത്തെ പിശുക്കന്മാരുണ്ടാവും. അതാണ് ഇവിടെ മാവൂൻ തടയും എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഇതന്നെ തടയുന്നവരാണ് എങ്കിൽ പിന്നെ ഇതും ഇതൊക്കെ തടയേണ്ടത് പറയേണ്ടതില്ല, പറ്റ അരക്കത്തരായിരിക്കും. അങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള നമസ്കാരക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അപ്പൊ സൂറത്തുൽ മാഊനാണ് നമ്മൾ ഇവിടെ നിന്ന് വിശദീകരിച്ചത്. അറായിത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദുഉ അൽയതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراؤون ويمنعون الماعون. ഒരാളുടെ വീട്ടിൽ അഗതികൾ ഉണ്ട്, ഒരാളുടെ വീട്ടിൽ യതീമുകൾ ഉണ്ട്, അനാഥകൾ ഉണ്ടെങ്കിൽ അയാളുടെ സക്കാത്തിൽ നിന്ന് അയാൾക്ക് അവർക്ക് ചെലവിന് കൊടുക്കണ്ടെങ്കിൽ അയാളുടെ സക്കാത്തിന്റെ വിഹിതം അതിന് പര്യാപ്തവുമാണ് എങ്കിൽ അയാൾ വേറെ സക്കാത്ത് കൊടുക്കേണ്ട. അതല്ലേ റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത്. അതേസമയം സക്കാത്ത് കൊടുത്തിട്ടും മെച്ചുണ്ടെങ്കിൽ അയാളെ മെച്ചം വേറെ സക്കാത്ത് കൊടുക്കുക. അതേസമയം തന്റെ വീട്ടിൽ സക്കാത്തിന് അർഹരായ അഗതികളും അനാഥകളും ഉണ്ട് എങ്കിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് മതിയാകും. ഈ യത്തീമുകളൊക്കെ സക്കാത്തിന് അർഹരാകൂല കേട്ടോ, അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. എല്ലാ യത്തീമും സക്കാത്തിന് അർഹരല്ല. ഇപ്പോ വാപ്പ മരിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ അറിയണ യത്തീമാണ്. ചില കുട്ടികൾക്ക് ഭയങ്കര സ്വത്തുണ്ടാവും, ചില എത്തീം കുട്ടികൾക്ക് നല്ല സ്വത്തുണ്ടാവും. അപ്പൊ അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ട കാര്യമല്ല. ഒരു കുട്ടി എത്തീമാണ് മിസ്കീനുമാണെങ്കിൽ അപ്പോഴാണ് സക്കാത്ത്. എത്തീമും ആകണം മിസ്കീനും ആകണം, കേവലം എത്തീം എന്നുള്ളതുകൊണ്ട് സക്കാത്തിന് അർഹനാകില്ല. ദത്തുപുത്ര സമ്പ്രദായം ഇസ്ലാമിലില്ല. ആരാന്റെ കുട്ടികളെ സ്വന്തം മക്കളാക്കിയിട്ട് വളർത്തൽ ഇസ്ലാമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അഗതികളെ സംരക്ഷിക്കാം, അനാഥകളെ സംരക്ഷിക്കാം. മാഫി മുഷ്കിൽ, അവർക്ക് ചെലവിനൊടുത്ത് നമുക്ക് അവരെ സംരക്ഷിക്കാം, അതിൽ പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, സഹാബികളുടെ കാലഘട്ടത്തിലൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ എന്തുണ്ടായിരുന്നു, യത്തീമുകൾ ഉണ്ടായിരുന്നു, മിസ്കീന്മാരും ഉണ്ടായിരുന്നു, അവർ പോറ്റി വളർത്തിയിരുന്നു. പക്ഷേ സ്വന്തം മക്കള രീതിയിലോ ആ പരിഗണനയിലോ അല്ല. എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യക്ക് മകൻ എന്ന പോലെയാവില്ല. ഈ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷനാണ്, വ്യക്തിയാണ്, മനസ്സിലായി. അതേപോലെ നമുക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഈ കുട്ടി ഈ പെൺകുട്ടികളുടെ ആങ്ങളാവൂല, അവർക്ക് മഹ്റമും ആകൂല, മനസ്സിലായോ? അയാളന്യനാണ്. നമ്മൾ മരിച്ച് നമ്മളെ മക്കൾക്ക് സ്വത്തോരി കൊടുക്കും, ഈ കുട്ടി കിട്ടുമോ? സ്വത്തോരി കിട്ടൂല. അപ്പൊ ആ ഇതൊക്കെ ശ്രദ്ധിക്കണം. അനാഥശാലകൾ, അതേപോലെ അഗതി മന്ദിരങ്ങൾ, ഇതൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സംരക്ഷണക്ക് ഓരോരുത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ഒരു യത്തീമുള്ള വീട്, ആ യത്തീമിനോട് മാന്യമായി പെരുമാറുന്ന വീടാണെങ്കിൽ അതാകുന്ന വീടുകളിൽ ഏറ്റവും നല്ല വീട്. വീടുകളിൽ ഏറ്റവും മോശമായ വീട് ആ വീട്ടിലൊരു യത്തീം ഉണ്ടാവുകയും ആ യത്തീമിനോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന വീടാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തം വീടുകളിലാണ് യത്തീമായാലും മിസ്കീനായാലും നമ്മൾ വളർത്തേണ്ടത്. പക്ഷെ യത്തീമുകളും മിസ്കീന്മാരും പെരുകുകയും അതേസമയം പിന്നെ ഈ ഒരു സ്വഭാവം അത് മുസ്ലിമീങ്ങളിൽ നിന്ന് അന്യം നിൽക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് യത്തീം ഖാനകളെ കുറിച്ചുള്ളതായ ചിന്തകൾ വന്നത്. യത്തീം ഖാനകൾ പിന്നെ ലോകത്ത് അത് വലിയ സേവനങ്ങളാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളൊരു വിഷയമാണ് ഈ മിസ്കീന്മാരെ യത്തീമുകളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്, നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള സംഗതി. പക്ഷേ ആ ബാധ്യത ഈ യത്തീംഖാനകളിൽ പിന്നെ സ്ഥാപിച്ചിട്ട് അവിടങ്ങളിൽ അവർക്ക് പരിരക്ഷണം, അതേപോലെ തന്നെ സംസ്കരണം, അതേപോലെ ഭക്ഷണം, ഇതൊക്കെ മാന്യമായ രീതിയിലാക്കുകയും ചെയ്തതിലൂടെ അതൊരു പുണ്യമാണ്, വിലാശക് ഒരു സംശയമൊന്നുമില്ല. അതൊരു മസലാഹത്തിൻ മുർസലായിട്ടുള്ള ഒരു പുണ്യ പ്രവൃത്തിയാണ് അയിലിഷ്കാലിൽ. പക്ഷേ പല യത്തീംഖാനകളും പിന്നെ അതിന്റെ ധർമ്മം യഥാവിധം നിർവഹിക്കുന്ന വിഷയത്തിൽ എത്രമാത്രമാണ് എന്നുള്ളത് അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പല യത്തീംഖാനകളും ഇപ്പൊ യത്തീമിനെ തലവിടാനാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖൽബിന്റെ പിന്നെ പാരുഷ്യം സങ്കടപ്പെട്ട ചിലരോട് റസൂലുള്ള പറഞ്ഞ യത്തീമിനെ കണ്ടാൽ തലവിടാനാണ്. പക്ഷേ പലപ്പോഴും യത്തീമുകളെ തലവിടുക അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കുക എന്നുള്ളൊരു സ്വഭാവം വഴിമാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ആശങ്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു കാക്കട്ടെ അഴുതുബിൽ. പക്ഷേ യത്തീംഖാനകൾ മൊത്തത്തിൽ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിർവഹിച്ച ധർമ്മവും ഇപ്പൊ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മവും അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.